السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. طاغوت എന്നതിന്റെ നിർവചനം അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അനേകം താരീഫുകൾ നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു താരീഫ് ഇമാം മാലിക്കിന്റേതാണ്. കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ചെറിയൊരു വാക്കുകൂടി അതിലേക്ക് കൂട്ടിച്ചേർത്ത് വിപുലീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ് വഹുവ റാദിൻ അൻഹു, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുകയും അതിൽ തൃപ്തി കാണിക്കുകയും ചെയ്യുന്നവർ താഗൂത്തുകളാണ്. അള്ളാഹുക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന പുതുതായത്തിന് സ്വാമിമാര്, അതേപോലെ ഇവിടെ ഔലിയാക്കന്മാരാണെന്ന് അവകാശപ്പെടുകയും തങ്ങളോട് കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ജനങ്ങളോട് കൽപ്പിക്കുന്ന അപ്പൊ സി എം മടവൂര് അങ്ങനത്തെ ആളുകളൊക്കെ, അവരൊക്കെ താഗൂത്തുകളാണ്. ഫഹുവ റാദിൻ അൻഹു, കുല്ലു മഅബൂദിൻ കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ് ഫഹുവ റാദിൻ അൻഹു. അത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം അതിന് ബാക്കിയായി എഴുതിയതാണ്. അതുപോലെ പ്രസിദ്ധമായ അല്ലെങ്കിൽ കൂടുതൽ വിശാലമായ വിശദീകരണമാണ് ഇബ്നു ഖയ്യിമിന്റേത്. കൊല്ലുമ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മുതാഇൻ ഔ മത്ബൂഇൻ. ഇത് നമ്മൾ കാണാതെ പഠിക്കണം ഇൻഷാഅല്ലാഹ്. സാധിക്കുന്നവരൊക്കെ ഇത് കാണാതെ പഠിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം നൽകിയ താരീഫ്, അതുപോലെ ഇമാം മാലിക്കിന്റേത്, രണ്ടും വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു, ഇബാദത്തിന്റെ കാര്യത്തിലോ ഇത്തിബാഇന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ താഅത്തിന്റെ കാര്യത്തിലോ അള്ളാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അവന്റെ താഗൂത്തായി മാറും. ശരി, ഇവിടെ ഒരു ചോദ്യം വരും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ രൂപത്തിൽ അനുസരിക്കപ്പെടുന്ന ഇമാമുമാർ, ഇവരെയൊക്കെ താഗൂത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ? ഈസാ നബി നസ്രാനികളാൽ ആരാധിക്കപ്പെടുന്നു, ഈസാ നബി താഗൂത്താണോ? ഇതിനെക്കുറിച്ച് രണ്ട് രൂപത്തിൽ നമുക്ക് മറുപടി പറയാം. ഒന്ന്, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഈസാ നബിയെ ഇബാദത്ത് ചെയ്യുന്നവർ അയാളുടെ കാര്യത്തിൽ, ആ വ്യക്തിയുടെ കാര്യത്തിൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യക്തിയുടെ വിഷയത്തിൽ അയാളുടെ കാര്യത്തിൽ മാത്രം താഗൂത്താകും. ഈസാ നബി താഗൂത്താണോ? അല്ല, അയാളുടെ കാര്യത്തിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് താഗൂത്തിനുള്ള ഇബാദത്തായി മാറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായ, കുറച്ചുകൂടി മനസ്സമാധാനം ലഭിക്കുന്ന വിശദീകരണമാണ് സാലിഹ് ഫൗസാനെ പോലെയുള്ള ആളുകൾ, പല പണ്ഡിതന്മാരും പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അമ്പിയാക്കന്മാരാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, സാലിഹീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, ഇവർക്കൊക്കെ ജനങ്ങൾ നൽകുന്ന ഇബാദത്ത് യഥാർത്ഥത്തിൽ അവരിലേക്കല്ല എത്തുന്നത്, മറിച്ചത് ഷെയ്ത്താനിലേക്കാണ് എത്തുന്നത്. അപ്പൊ ആളുകൾ അമ്പിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. ആ ഇബാദത്ത് അമ്പിയാക്കന്മാർക്ക് എത്തുന്നില്ല, അത് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ഷെയ്ത്താന്മാരാണ്. അതിന് ചേർത്ത് വെക്കാൻ പറ്റിയ വാക്കാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഏതൊരു വിഗ്രഹത്തിന് പിന്നിലും ഒരു ഷെയ്ത്താൻ ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഇബ്നു കസീർ കാണാൻ സാധിക്കും. മഅ കുല്ലി വസനിൻ ഔ മഅകുല്ലി അസ്നാമിൻ ഷെയ്ത്താനിൻ, എല്ലാ വിഗ്രഹങ്ങൾക്ക് പിന്നിലും അതില്ലെങ്കിൽ അതിനോടൊപ്പവും ഒരു ഷെയ്ത്താനുണ്ട്. ആ വിഗ്രഹങ്ങൾ ഒന്നും കേൾക്കുന്നില്ല, മറിച്ച് ഇവർ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ത്താനാണ് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ചിലപ്പോൾ അവർക്ക് വല്ല സഹായവും ചെയ്യുന്നത്. ചില സമയത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ച ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ആ സമയത്ത് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് രണ്ട് കാരണങ്ങളുണ്ടാകാം. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദർ അതിനോട് യോജിച്ചു വന്നതാണ്. അയാൾ കുട്ടി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, കാലങ്ങളോളം പ്രാർത്ഥിച്ചു, പക്ഷേ കുട്ടി ഉണ്ടായില്ല. അയാൾ ജാറത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച സമയത്ത് എന്തുണ്ടായി? കുട്ടി ഉണ്ടായി. അങ്ങനെ ആ സമയത്ത് പിന്നെ അയാൾ തടസ്സം നീങ്ങി, അയാൾക്ക് കുട്ടിയെ ലഭിച്ചു. അയാൾ വിചാരിക്കും എനിക്ക് ജാറത്തിലെ ഔലിയാണ് സൗകര്യം ചെയ്തതെന്ന്. അല്ല, അള്ളാഹുവിന്റെ ഖദർ യോജിച്ചതാണ്. അള്ളാഹു തീരുമാനിച്ചത് ഈ കാലഘട്ടമായി കഴിഞ്ഞാൽ, ഇന്ന സമയമായി കഴിഞ്ഞാൽ അയാൾക്ക് കുട്ടി ഉണ്ടാകണം. പക്ഷെ ആ സമയത്ത് പോയിട്ട് അയാളുടെ പ്രാർത്ഥന യോജിച്ചു പോയി, അതുകൊണ്ട് ചിലപ്പോൾ ഉത്തരം കിട്ടിയതായേക്കാം. ഒന്നല്ലെങ്കിൽ, അതല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം, ചിലപ്പോൾ അയാൾക്ക് വല്ല പ്രയാസങ്ങൾ നേരിടുന്നുണ്ടായേക്കാം. ആ സന്ദർഭത്തിൽ അയാൾ ദുആ ചെയ്യുകയും അത് ഷെയ്ത്താൻ കേൾക്കുകയും അയാളെ കുഫറിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ഷെയ്ത്താൻ അയാളെ സഹായിക്കുകയും ചെയ്തേക്കാം. ഈ രണ്ട് വിശദീകരണങ്ങളും നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിശദീകരണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിന്റെ കിതാബിൽ പലയിടത്തും കാണാൻ സാധിക്കും. പല സന്ദർഭത്തിലും ഷെയ്ത്താന്മാർ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അവർ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന സന്ദർഭത്തിൽ പല ആളുകൾക്കും ചിലപ്പോൾ സഹായം ലഭിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ സഹായം ലഭിക്കുന്നത്? മൊഹീദ്ദീൻ ഷെയ്ഖിനെ സഹായിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഷെയ്ത്താനാണ് അവരെ സഹായിക്കുന്നത്, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഈശാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അതല്ലെങ്കിൽ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ എത്തുന്നത് ഷെയ്ത്താനാണ്. ഇതിന് തെളിവ് നമ്മൾ കേവലം നാവ് കൊണ്ട് പറയുകയല്ല, മറിച്ച് സൂറത്തു ശബയിൽ 40 മുതൽ 41 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സൂറത്തു ശബ 40 മുതൽ 41 വരെയുള്ള ആയത്തുകൾ അള്ളാഹു പറഞ്ഞു, വയൗമ യഹ്ഷുറുഹും ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടും. ثم يقول للملائكة بنيد الله ملائكളോട് ചോദിക്കും, അഹ ഉലൈ ഇയാകും കാനു യഅബുദൂൻ, ഇദാ ഈ മലക്കുകളെയായിരുന്നു, അഹ ഉലൈ ഇയാകും കാനു യഅബുദൂൻ, ഇവർ നിങ്ങളെയായിരുന്നു ഇബാദത്ത് ചെയ്തിരുന്നത് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അഹ ഉലൈ ഇവർ ഇയാകും നിങ്ങളെയാണോ, കാനു യഅബുദൂൻ അവർ ഇബാദത്ത് ചെയ്തിരുന്നത്. അപ്പോൾ അള്ളാഹു പറയും, ഖാലു അവർ പറയും, ആരെ? മലക്കുകൾ. സുബ്ഹാനക, അല്ലാഹു സുബ്ഹാനല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. അൻത വലിയുന മിൻ ദൂനിഹിം, അള്ളാഹുവെ അവർക്ക് പുറമെ നീയാണ്, അവരല്ല, നീയാണ് ഞങ്ങളുടെ വലിയ, നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ബൽ കാനു യഅബുദൂനൽ ജിന്ന, മറിച്ച് അവർ ഇബാദത്ത് നൽകിയിരുന്നത് ജിന്നുകൾക്കായിരുന്നു. നോക്കൂ, അവർ ഇബാദത്ത് ചെയ്ത് ദുനിയാവിൽ അവർ വിളിച്ചു പ്രാർത്ഥിച്ചത് മലക്കുകളെയാണ്. പക്ഷെ പരലോകത്തെത്തിയപ്പോൾ മലക്കുകൾ പറയണം, അവർ ഞങ്ങളെയല്ല ഇബാദത്ത് ചെയ്ത്, മറിച്ച് ജിന്നുകളെയാണ്. യഥാർത്ഥത്തിൽ അവരൊരിക്കലും ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ജിന്നുകളെ രക്ഷിക്കണേന്നല്ല വിളിച്ചത്, മലക്കുകളെ കാക്കണേന്നാണ് വിളിച്ചത്. പക്ഷെ അവരുടെ ഇബാദത്ത് കേൾക്കുകയും അതിന് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തവരാരാണ്? ബൽകാനു യഅബുദൂന അൽ ജിന്ന, മറിച്ച് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് ജിന്നുകളെയായിരുന്നു, അതായത് ഷെയ്ത്താന്മാരെയായിരുന്നു. അപ്പൊ അവർക്കായിരുന്നു ഇബാദത്ത് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, സാഹിറന്മാർ അവർ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ചില അധികാറുകളുണ്ട്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ചില പ്രാർത്ഥനകളുണ്ട്, ചില എഴുതി കൊടുക്കുന്ന ഉറുക്കുകളുടെ ഉള്ളിലും ഏലസിന്റെ ഉള്ളിലൊക്കെ എഴുതാറുള്ള ചില വാക്കുകളുണ്ട്, അർത്ഥം തോന്നാത്ത ചില വാക്കുകൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, അവയിൽ പലതും പരിശോധിച്ച സന്ദർഭത്തിൽ പഠനത്തിൽ നിന്ന് ബോധ്യപ്പെട്ടത് അവയിൽ മിക്കതും ജിന്നുകളുടെ പേരുകളായിരുന്നു. അവയിൽ മിക്കതും ജിന്നുകളുടെ പേരുകളായിരുന്നു. പല പേരുകളും കാണാൻ പറ്റും, ചില പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു യാതൊരു നിലക്കും അർത്ഥം തോന്നിക്കാത്ത ചില പദങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ഉറുക്കോ ഏലസോ കിട്ടുകയാണെങ്കിൽ അത് പൊട്ടിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ ഒരു കടലാസ് ഉണ്ടാവും. ആ കടലാസ് നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള അർത്ഥമറിയാത്ത, യാതൊരു നിലക്കും അറബി പദങ്ങളോട് യോജിച്ചു നിൽക്കാത്ത, എന്നാൽ അറബിയിൽ എഴുതിയിട്ടുള്ള ചില വാക്കുകൾ കാണാൻ സാധിക്കും. അതിൽ മിക്കതും ഷെയ്ത്താന്മാരോടുള്ള പ്രാർത്ഥനയാണ്, അതിൽ അവരുടെ പേരുകളാണ്. ഒരിക്കൽ നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന മന്ത്രവാദം പഠിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്, അത് പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാനൊരിക്കൽ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ രജിസ്റ്റർ എടുത്ത് തുറന്നു നോക്കിയതാണ്. യഥാർത്ഥത്തിൽ ഷെഹർ പഠിക്കൽ പാടില്ലാത്ത, അനുവദനീയമല്ലാത്ത കാര്യമാണ്. ആ പുസ്തകത്തിൽ ഇതുപോലെ അനേകം പേരുകളുണ്ട്. എന്നെ പുസ്തകം വായിച്ച സന്ദർഭത്തിൽ ധാരാളം പേരുകൾ. അയാൾ പറയുന്നത് ഇതൊക്കെ മലക്കുകളുടെ പേരാണെന്നാണ്. പക്ഷേ യഥാർത്ഥ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഓരോ പേരുകൾ നാല് സ്ഥലത്ത് എഴുതി വെക്കണം, നടുവിലൊരു വ്യക്തമായ പേരുണ്ടായിരിക്കും. ഇങ്ങനെ പല രൂപത്തിലുള്ള മന്ത്രങ്ങൾ അവർ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ ഷെയ്ത്താനുള്ള ഇബാദത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, മലക്കുകളെ ഇബാദത്ത് ചെയ്യുന്നു എന്ന പേരിൽ, അമ്പിയാക്കന്മാരെ ഇബാദത്ത് ചെയ്യുന്നു എന്ന പേരിൽ അവർ വിളിക്കുന്ന ഇബാദത്തും പ്രാർത്ഥനയും യഥാർത്ഥത്തിൽ എത്തുന്ന ഷെയ്ത്താന്മാർക്കാണ്. അവരാണ് അത് സ്വീകരിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ, ഞാൻ നിങ്ങളോട്, ബനു ആദമേ, ആദമിന്റെ സന്തതികളെ, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിട്ടില്ലയോ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ഷെയ്ത്താനെ ഇബാദത്ത് നൽകരുത് എന്ന്, ഷെയ്ത്താനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിട്ടില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഷെയ്ത്താനുള്ള ഇബാദത്ത് സിഹർ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട്. അതല്ലാതെ തന്നെ ഇത്തരം ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ച് ദുആ ചെയ്യുന്നവരുടെ ദുആ യഥാർത്ഥത്തിൽ എത്തുന്നത് ഷെയ്ത്താനാണ്. അതല്ലാതെ അവർ യാതൊരു നിലക്കും അവർക്ക് സഹായിക്കാനോ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ കഴിയുകയില്ല. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ താവൂത്ത് എന്ന് വിളിക്കേണ്ടതില്ല. ഈശാനബി താവൂത്താണെന്ന് വെച്ചല്ല. അതേസമയം ശ്രീ ശ്രീ രവിശങ്കറോ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയ്യോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ താവൂത്താണെന്ന് വെച്ചാൽ സംശയമുണ്ടോ? ഇല്ല, അവർ താവൂത്താണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കും. ശരി, താവൂത്തിനുള്ള ഇബാദത്തിന്റെ രൂപങ്ങൾ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് മൂന്നോളം രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അറ്റഹാകുമു ഇലൈഹി. ഞാനിതിനൊക്കെ ഈ ആയത്ത് പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു, യുരീദൂന അൻ യതഹാകമൂന ഇല ത്വാഗൂത്ത്, സൂറത്തുൻ നിസാ 60-ാമത്തെ ആയത്ത്. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, യുരീദൂന അൻ യതഹാകമൂ ഇല ത്വാഗൂത്ത്, അവർ താവൂത്തുകളിലേക്ക് വിധി തേടിപ്പോകും. അപ്പൊ താവൂത്തുകളിലേക്ക് വിധി തേടിപ്പോവുക എന്നുള്ളത് അവർക്കുള്ള ഇബാദത്താണ്. താവൂത്ത് എന്ന് പറഞ്ഞാൽ ഇനി ഇൻഷാഅല്ലാഹ് നമ്മൾ പറയുക ഏതൊക്കെയാണ് താവൂത്തുകളെന്ന്. ആ പറയുന്ന ആളുകളുടെ അടുക്കിലേക്ക് വിധി തേടിപ്പോകൽ, അത് അവർക്കുള്ള ഇബാദത്താണ്. ഇങ്ങനെയുള്ള ശ്രീ ശ്രീ രവിശങ്കറോ അതല്ലെങ്കിൽ താവൂത്തിന്റെ പരിധിയിൽ ആരൊക്കെ പെടുമ്പോൾ അവരുടെ അടുക്കലൊക്കെ ചെല്ലുന്നത് അവർക്കുള്ള ഇബാദത്താണ്. രണ്ട്, അൽ ഖിതാലു ഫീ സബീലിഹി, അവരുടെ മാർഗത്തിലുള്ള യുദ്ധം, അവർക്കു വേണ്ടി യുദ്ധം ചെയ്യുക. സൂറത്തു നിസാ 76, വല്ലദീന കഫറു യുഖാതിലൂന ഫീ സബീലി ത്വാഗൂത്ത്, കാഫിരീങ്ങൾ അവർ താഗൂത്തിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്തത്. സൂറത്തു നിസാ 76-ാമത്തെ ആയത്ത്. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ അവർക്ക് ഇബാദത്ത് ചെയ്യുക, അവരോട് പ്രാർത്ഥിക്കുക, അവരുടെ മേൽ തവക്കുൽ ചെയ്യുക. ഇങ്ങനെ സൂറത്തുൽ മാഇദ 60-ാമത്തെ ആയത്തിൽ നിന്നുള്ള സൂചന വിശദീകരിക്കാൻ സമയം. സൂറത്തുൽ മാഇദ 60. താഗൂത്തിന്റെ നേതാക്കന്മാർ അഞ്ചുപേരാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. താഗൂത്തിന്റെ നേതാക്കന്മാർ അഞ്ചുപേരാണ്. ഒന്ന്, അഷ്ഷെയ്ത്താൻ, പലതവണ നമ്മൾ എടുത്തതാണ്. ഒന്ന്, അഷ്ഷെയ്ത്താൻ. രണ്ട്, അൽഹാകിമുൽ ജാഇറു ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുന്ന ഭരണാധികാരികൾ, ഡെമോക്രസിയോ അതല്ലെങ്കിൽ കമ്മ്യൂണിസമോ അതല്ലെങ്കിൽ എന്താ പറയുക, സെക്യുലറിസം, ഹ്യൂമാനിസം, ഇത്തരം ഇസ്ലാമിന് പുറമെയുള്ള ഇസങ്ങൾ, ഇസ്ലാമല്ലാത്ത പിന്നെ തത്വചിന്തകൾ, അത്തരം ആദർശങ്ങൾ കൊണ്ട് വിധിക്കുന്നവർ താഗൂത്തുകളാണ്. അൽഹാകിമുൽ ജാഇർ ബിഗൈരി മാ അൻസലല്ലാഹ്. മൂന്നാമത്തേത്, അല്ലദി യദ്ദഈ ഇൽമൽ ഗൈബി മിൻ ദൂനില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ഇൽമുൽ ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന ആളുകൾ, എനിക്ക് ഗൈബിയായ വിവരം അറിയാമെന്ന് പറയുന്ന ആളുകൾ, ജ്യോത്സ്യന്മാർ അതുപോലെ തന്നെയുള്ള ആളുകൾ, നാലാമത്തേത്, അല്ലദി യുഅബദു മിൻ ദൂനില്ലാഹ് വ ഹുവ റാദിൻ ബിൽ ഇബാദ, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുകയും അതിൽ തൃപ്തി കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുകയും അതിൽ തൃപ്തി അടയുകയും ചെയ്ത ആളുകൾ. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു മാതാ മൃതാൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ യഥാർത്ഥ പക്ഷ താവൂത്താണ്, ഇനി യാതൊരു സംശയമല്ല. ചില ആളുകൾ ഇത്തരം ആളുകളുടെ സേവനങ്ങൾ നന്നാക്കി പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുൽ മുസ്താൻ, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിക്കുന്നത് മുസ്ലിങ്ങൾ പോലും ചില ആളുകൾ അങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടുന്നത്. ഇസ്ലാമാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ എന്നാണ് അവരെ പറ്റി പറയാൻ പറ്റിയ വാക്ക്. അല്ലാതെ അവരെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റും നമുക്കറിയില്ല. ഇത്തരം ആളുകൾ ചെയ്യുന്ന സേവനങ്ങൾ, ഇയാൾക്ക് വലിയ ഹോസ്പിറ്റലുണ്ട്, അവിടെ വലിയ സൗകര്യങ്ങളുണ്ട്, അവർക്ക് വലിയ സേവനങ്ങളുണ്ട്, വലിയ വീടുകൾ ഉണ്ടായി കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ജനങ്ങളടുത്ത് 100 കോടി കട്ടിട്ട് അതിന് 10 രൂപ വാരി വരച്ച് എറിഞ്ഞുകൊടുക്കുന്നതിന് ആരെങ്കിലും സേവനം എന്ന് പറയും. ഇനി അതൊക്കെ അതിനൊക്കെ പുറമെ അവൻ അവന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട ഇബാദത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുക എന്ന ഏറ്റവും വലിയ ദുൽമ ചെയ്തതോടുകൂടി അവനെ സംബന്ധിച്ച് അവന് കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല, അവന്റെ സേവനം ബാത്തിലാണ്. ഒരുത്തൻ നാട്ടിൽ ഒരു ഒരാള് സ്വന്തം മാതാവിനെ വിചരിച്ചു, അവനെല്ലാ ദിവസവും നാട്ടുകാർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ സംഭവം മാതാവിനെ വിചരിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, ആളുകൾക്കൊക്കെ ഉപകാരമുണ്ട് നമ്മൾ പറയും, ഒരിക്കലും പറയില്ല. അതുപോലെ തന്നെയാണ് ഈ താഗൂത്തുകളുടെ കാര്യം. അവർ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളിലേക്ക് ഇബാദത്തിന് ആവശ്യപ്പെടുന്നവരും അതിലേക്ക് ക്ഷണിക്കുന്നവരും അള്ളാഹുവിന്റെ ശത്രുക്കളുമാണ്. പിന്നെ അവർ ഇനി കോടികൾ ദാനം ചെയ്താലും അതെങ്ങനെയാണ് സേവനമായി നമുക്ക് പറയാൻ പറ്റുക? ഒരിക്കലും പറയാൻ പറ്റുക, അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ തങ്ങളെ ഇബാദത്ത് ചെയ്യണമെന്ന് അതിലേക്ക് ദഅവത്ത് നടത്തുന്നയാളെ, രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുകയും അതിൽ തൃപ്തി കാണിക്കുകയും ചെയ്യുന്നവനും തന്നെ ഇബാദത്ത് ചെയ്യണമെന്ന് പ്രബോധനം നടത്തുകയും ചെയ്യുന്നവനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ആൾ സ്വയം പറയാതെ ചിലപ്പോൾ ഇബാദത്ത് ചെയ്യപ്പെട്ടായിരിക്കും, പിന്നെ അയാൾ തൃപ്തി അടഞ്ഞതായിരിക്കും. മാത്രമല്ല പണ്ഡിതന്മാർ ചിലവ് പറഞ്ഞത് കാണാം, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പുറമെ എനിക്ക് ഇബാദത്ത് നൽകണമെന്ന കാര്യം ഒരു മനസ്സിൽ ആഗ്രഹമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, അങ്ങനെ ആളുകൾ എന്നെ ഇബാദത്ത് ചെയ്തോട്ടെ, ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ഖബറൊക്കെ ഒന്ന് ബഹുമാനിച്ചോട്ടെ, എന്റെ ഒന്ന് ആദരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അതും യഥാർത്ഥത്തിൽ താഗൂത്തിന്റെ പരിധിയിലേക്ക് എത്താവുന്ന കാര്യമാണ്. കാരണം അള്ളാഹ്ക്ക് അവകാശപ്പെട്ട ഇബാദത്ത് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലും തന്നെ അതന്നെ പച്ചു കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ സലഫുകളുടെ ചില അസറുകൾ കാണാൻ സാധിക്കും, എനിക്ക് വ്യക്തമായി അതിൻ്റെ അറബി എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവർ പറഞ്ഞത് കാണാം, തങ്ങൾ ഇബാദത്ത് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലതിനാഗ്രഹം, പക്ഷെ ആരും ആരാധിക്കുന്നൊന്നുമില്ല, പക്ഷെ മനസ്സിൽ അതിനാഗ്രഹമുണ്ട്. ചിലപ്പോൾ മരിച്ചതിന് ശേഷം ആരാധിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ കബറുകൾ അവരതിനു വേണ്ടി മനോഹരമായി അലങ്കരിക്കാൻ കൽപ്പിക്കുകയും അത് കെട്ടിപ്പൊക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആളുകളുണ്ട്, കുറ്റിപ്പുറത്തൊരാളുടെ അയാൾ അയാളെ കബറ് കൊണ്ട് മാർബിളൊക്കെ വെച്ച് വിരിച്ച് മരിക്കുന്നതിന് മുന്നേ തന്നെ തയ്യാറാക്കി വെച്ച ആളെയാണ്. എന്തിനു വേണ്ടിയാണ്? മരിച്ചു കഴിഞ്ഞാൽ അയാളെ ആരാധിക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ താഗൂത്ത് എന്നതിൻ്റെ പരിധിയിലാണ് പെടുക. ശരി, അപ്പോൾ താഗൂത്തിൻ്റെ റുഊസുകൾ അഞ്ചെണ്ണമാണ്, അവ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് താഗൂത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത്? അതിന് അഞ്ച് രൂപങ്ങളുണ്ട്. ഒന്ന്, അൽ കുഫ്റു ബിത്താഗൂത്ത് വഫഹുവ അൻ തഅതഖിദ ബുത്ലാന ഇബാദത്തി ഗൈറില്ലാ. ഒന്നാമത്തേത്, അവർക്ക് നൽകപ്പെടുന്ന ഇബാദത്ത് ബാത്തിലാണ് എന്ന് നീ വിശ്വസിക്കണം. ഇത് കഴിഞ്ഞ തവണ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഒന്ന്, അവർക്ക് നൽകപ്പെടുന്ന ഇബാദത്ത് ബാത്തിലാണ് എന്ന് നീ വിശ്വസിക്കണം. രണ്ട്, വതത്രുഖഹ, അവയെ നീ ഒഴിവാക്കണം. മൂന്ന്, വതുബ്ഗിദഹ, അവരോട് നീ വെറുപ്പ് കാണിക്കണം. നാല്, വതുകഫിറ അഹലഹ, അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ കാഫിറുകളാണ് എന്ന് നീ വിശ്വസിക്കണം. അഞ്ച്, വതു ആദിയഹും, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവരോട് നീ വെറുപ്പ് കാണിക്കണം. ഈ അഞ്ചെണ്ണമാണ് വിശദീകരിക്കാൻ സമയം. ഇതുപോലെ തന്നെ ഈ ആയത്ത് നമ്മൾ ഒന്നുകൂടി വായിക്കുകയാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ ഇബ്ദുല്ലാഹ് വജ്തനിബു അത്താഗൂത്ത്. ഈ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖിൽ ഇല്ലല്ലാ, അതല്ലെങ്കിൽ അന്നഫി വൽ ഇസ്ബാത്ത്. ആദ്യം ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, അതാണ് വജ്തനിബു അത്താഗൂത്ത്. ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ, അതാണ് ഇബ്ദുല്ലാഹ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർക്കാനുകൾ രണ്ടെണ്ണമാണ്. ഒന്ന്, അന്നഫിയു, നിഷേധം. രണ്ട്, ലിസ്ബാത്ത്, സ്ഥിരീകരണം. നിഷേധം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പുറമെ മറ്റൊരു ഇലാഹുമില്ല എന്ന് നിഷേധിക്കൽ. രണ്ടാമത്തെ കാര്യം അൽ ഇസ്ബാത്ത്, ഇല്ലല്ലാ എന്ന് പറയൽ, അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് സ്ഥിരീകരിക്കുക, സ്ഥാപിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഈ ആയത്തിലുണ്ട്. അബ്ദുല്ലാഹ് വജ്തനിബു ത്താഗൂത്ത്, കേവലം അള്ളാഹു ഇലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, അള്ളാഹു ആണ് ഇലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഉദാഹരണത്തിന് നമ്മൾ പറയാം, സയ്ദുൻ ഖായിം, സയ്ദ് എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. ആ വാക്കിൽ നിന്ന് സയ്ദ് അല്ലാത്ത ഒരാളും എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സയ്ദ് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ കിട്ടും. അതേ അർത്ഥമാണ് അള്ളാഹു ഇലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുള്ളൂ. അള്ളാഹു ഇലാഹ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ ഇലാഹുകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കേവലമായ പരിപൂർണ നിഷേധമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അള്ളാഹു അതിൽപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഇലാഹുള്ളൂ. അവനല്ലാത്ത എല്ലാ ഇലാഹുകളും അതിന് അർഹതയില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപൂർണമാകും. ഈ കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയം കുറച്ചുകൂടി നമ്മൾ പഠിക്കണം ഇൻഷാഅല്ലാഹ്. ഇനിയുള്ള അബ്വാബുകളിൽ ആ കാര്യം നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ആയത്തും ഈ അധ്യായവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ്. ഈ ആയത്തിൽ എന്തുണ്ട്? തൗഹീദിന്റെ വിശദീകരണമുണ്ട്. ഉബ്ദുല്ലാ വജ്തനിബു അത്താവു. ഈ ആയത്തിൽ തൗഹീദിന്റെ വിശദീകരണം വ്യക്തമായുണ്ട്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഷെയ്ഖ് മുഹമ്മദ് ഈ ആയത്ത് ഇവിടെ കൊടുത്തത്, രണ്ടാമത് ഈ ആയത്ത് നൽകിയത്? പണ്ഡിതന്മാർ പറഞ്ഞു, കിതാബു തൗഹീദ് എന്ന പുസ്തകത്തിന്റെ വിശദീകരണമാണ് തൊട്ടുമുന്നുള്ള ആയത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് ഈ ആയത്തിലൂടെയും അദ്ദേഹം സൂചിപ്പിച്ചത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം, കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമാ ഖലഖുൽ ജിന്ന വലീസ ഇല്ല ഈ അബുദൂൻ. ഈ അബുദൂൻ എന്നതിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞു, ഇല്ല അലി അമറഹും അൻഹാഹും, അവരോട് കൽപ്പിക്കാനും വിരോധിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത് എന്ന അലി റളിയല്ലാഹുവിന്റെ തഫ്സീർ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അവരോട് കൽപ്പിച്ചത്? റസൂലുകളെ പറഞ്ഞയച്ചുകൊണ്ടാണ്. എന്താണ് അവരോട് കൽപ്പിച്ചത്? അനി അബുദുല്ലാഹ് വജ്തനിബ് ത്വാഗൂത്. അപ്പൊ ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഞാൻ അവരോട് കൽപ്പിക്കാനും വിരോധിക്കാനും വേണ്ടിയിട്ടാണ് ഇവരെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ആയത്തിൽ എന്താണ് അവരോട് കൽപ്പിച്ചത്, എങ്ങനെയാണ് കൽപ്പിച്ചത്, എങ്ങനെയാണ് കൽപ്പിച്ചതെന്നുള്ള ഉത്തരം എന്താണ്? വലഖദ് ബഅഅ്തന ഫീ കുല്ലി ഉമ്മത്തി റസൂല. അവർക്ക് ബുദ്ധി നൽകിയിട്ടല്ല, കേവല ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റിയ കാര്യമല്ല അത്, മറിച്ച് റസൂലുകളെ പറഞ്ഞു. എന്താണ് റസൂലുകൾ പറഞ്ഞത്? അനി അബ്ദുല്ലാഹ് വജ്തനിബു അത്താഗൂത്. അപ്പൊ ഇത് ഈ ആയത്തുകൾ പരസ്പരം ബന്ധിതമാണ്. ഒരു തർത്തീബ്, വ്യക്തമായ തർത്തീബ് ഈ രണ്ട് ആയത്തുകൾക്ക് തമ്മിലുണ്ട്. അല്ലാഹു അൽ മുവഫ്ഖു വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ്.